2022 ഫെബ്രുവരി 3 വ്യാഴാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഗൾഫ് സ്വപ്നം ഇനിയും കടമ്പകളേറെ. കാഴ്ചപ്പാട് പങ്ക്തിയിൽ മുൻ DGP ഋഷിരാജ് സിംഗ് എഴുതുന്നു. 1950-60 ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ ഖനനം ആരംഭിച്ചപ്പോൾ തൊഴിലെടുക്കാൻ അവിടുത്തെ ആളുകൾ പരിമിതമായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കാർ ആ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങി. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പേരും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. 2019 ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 1 കോടിയിലേറെ ഇന്ത്യക്കാർ 7 ഗൾഫ് രാജ്യങ്ങളിലായി ഉണ്ടായിരുന്നു. അതിൽ 60 ലക്ഷം പേരും കേരളീയ ായിരുന്നു. അതേ വർഷം പ്രവാസികളായ ഇന്ത്യക്കാർ സ്വന്തം നാട്ടിലേക്കയച്ച തുക 6 ലക്ഷം കോടി രൂപയാണ്. കേരളത്തിലേക്കയച്ചത് 2.27 ലക്ഷം കോടിയും. ഗൾഫിൽ ജോലി തേടി എത്തിയവരിൽ ഭൂരിഭാഗവും ഇടത്തരം കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവരായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഒരാൾ ഗൾഫിൽ ജോലി ചെയ്യുക എന്നത് വലിയ അഭിമാനമായി അവരൊക്കെ കണക്കാക്കി. കുടുംബത്തിലെ വിവാഹങ്ങൾക്ക് ധാരാളം പണം ചെലവാക്കാൻ തുടങ്ങി. അവർ സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധം സ്ഥാപിച്ചു. കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിരവധിയായി ഉയർന്നുവരുന്നുണ്ട്. അതിന് മുഖ്യ കാരണങ്ങൾ 2. ഒന്ന്, എണ്ണവില കുത്തനെ ഇടിഞ്ഞത്. മറ്റൊന്ന്, കോവിഡ്. തുടർന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ചരിത്രത്തിലാദ്യമായി അവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായി. ഇന്ത്യ, ചൈന, ജപ്പാൻ പോലെ 7 ഗൾഫ് രാജ്യങ്ങളുടെയും GDP മൊത്തം കമ്മി ഏകദേശം 5% വരെ കുറയുകയും ചെയ്തു. അത്രയും നഷ്ടമുണ്ടാകുമ്പോൾ പൊതുചെലവ് കുറയ്ക്കുന്നതിനും അവർ നിർബന്ധിതരാകേണ്ടി വരുന്നു. 2014 ഏറ്റവും കൂടുതൽ മലയാളികൾ അവിടെ ജോലി ചെയ്തിരുന്നത്. 2015 മുതൽ 2019 വരെ ഗൾഫിൽ കുടിയേറിയ ഇന്ത്യൻ തൊഴിലാളികളുടെ എണ്ണം ഇനി പറയുന്ന പ്രകാരമാണ്. സൗദി അറേബ്യ 2015 3,06,000, 2016 1,62,000, 2017 73,000, 2018 66,000, 2019 1,43,000, ആകെ 7,50,000. UAE 2015 2,25,000, 2016 1,59,000, 2017 1,41,000, 2018 1,03,000, 2019 42,000, ആകെ 6,70,000. കുവൈത്ത് 2015 67,000, 2016 70,000, 2017 51,000, 2018 52,000, 2019 72,000, ആകെ 2,45,000. ഒമാൻ 2015 85,000, 2016 61,000, 2017 4,900, 2018 32,000, 2019 26,000, ആകെ 2,09,000. ഖത്തർ 2015 59,000, 2016 29,000, 2017 22,000, 2018 32,000, 2019 28,000, ആകെ 1,68,000. ബഹ്റൈൻ 2015 16,000, 2016 12,000, 2017 10,000, 2018 9,000, 2019 9,000, ആകെ 28,000. മലേഷ്യ 2015 21,000, 2016 10,000, 2017 13,000, 2018 16,000, 2019 10,000, ആകെ 70,000. മറ്റ് രാജ്യങ്ങൾ 2015 85,000, 2016 15,000, 2017 2,000, 2018 2,000, 2019 4,000, ആകെ 1,08,000. ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് കൊടുത്തിരുന്ന ജോലികളുടെ കൂലി തൃപ്തികരമായിരുന്നില്ല. ഉദാഹരണത്തിന് നഴ്സ്, കൽപ്പണിക്കാർ, മരപ്പണിക്കാർ, ഡ്രൈവർ, വീട്ടുജോലിക്കാർ മുതലായ തൊഴിൽ മേഖലകളിൽ. തുടർന്ന് കിട്ടിയ പരാതികളിന്മേൽ ഇന്ത്യൻ ഗവൺമെന്റും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും കൂലി കൂട്ടിക്കൊടുക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ എണ്ണവില ഇടിഞ്ഞു നിന്നിരുന്നതിനാൽ കൂലി കൂട്ടി നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ നയങ്ങളിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ജോലികളിൽ സ്വദേശികൾക്ക് തന്നെ മുൻഗണന കൊടുക്കുന്നുണ്ട്. കൂടാതെ വിസ ഫീസും പെർമിറ്റ് തുകയും ഒരുപാട് വർദ്ധിപ്പിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഈ സാഹചര്യങ്ങളിൽ അവിടെ കഴിയാൻ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി. കോവിഡിന് മുൻപ് ആളുകൾക്ക് അവിടെ തങ്ങാമായിരുന്നു. കാരണം ഗവൺമെന്റ് കരാറുകൾ പുതുക്കി നൽകാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞു തുടങ്ങി. മാത്രമല്ല താഴേക്കിടയിൽ ജോലി ചെയ്തു തുടങ്ങിയവർ ഉയർന്ന ജോലി ലഭിക്കുകയും നല്ല തുക ശമ്പളം വാങ്ങാൻ സാധിക്കുകയും ചെയ്തു. എണ്ണവില ഭേദപ്പെട്ട് മുന്നോട്ടു പോയിരുന്നെങ്കിൽ സ്ഥിതി കുറച്ചൊക്കെ മെച്ചപ്പെട്ടേനെ. എന്നാൽ കോവിഡ് 19 എല്ലാ കണക്കുകൂട്ടലുകളും തകിടം മറിച്ചു. ആർക്കെങ്കിലും കോവിഡ് പിടിപെട്ടാൽ നാട്ടിലേക്ക് തിരിച്ചയക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ലോക്ഡൌൺ ചെയ്ത രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോകാൻ കഴിയാത്ത ആളുകൾക്ക് ലേബർ ക്യാമ്പിലെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ കഴിയേണ്ടി വരുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ആരോഗ്യമേഖലയിൽ വലിയ ഉയർച്ച കൈവരിച്ചെങ്കിലും അന്യരാജ്യങ്ങളിൽ നിന്നുള്ള ജോലിക്കാർക്ക് അത്തരം സൌകര്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ അത്രയും വളർന്നിട്ടില്ല. എത്ര പേർ നാട്ടിലേക്ക് തിരികെ വരുന്നുണ്ടെന്ന് ഊഹിക്കാൻ മാത്രമേ കഴിയൂ. കാരണം ഇന്ത്യയോ ഏതെങ്കിലും ഏജൻസികളോ ഈ കണക്കുകൾ സൂക്ഷിക്കുന്നില്ല. കോവിഡിന്റെ പ്രയാസങ്ങൾ എത്രയും വേഗം കുറയുകയും ആളുകളുടെ ദുരിതങ്ങൾ വേഗം ശമിക്കുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.